السلام علیکم ورحمۃ اللہ. اشہد ان لا الہ الا اللہ وحدہ لا شریک لہ واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ایک روایت میں آتا ہے حضرت صلی اللہ علیہ وسلم نے فرمایا کہ اذکروا
اور روایت ورنو تیر نبی صلی اللہ علیہ وسلم ارول گئی انڈائی
اپنے وفات پا جانے والوں کی خوبیوں کا ذکر کرو
اذکروا محاسن موتاکم
اسی میں آگے ان کی برائیاں بیان نہ کیا کرو
വഫാത്തായവരുടെ നന്മകളെ സ്മരിക്കുക. തുടർന്ന് പറഞ്ഞത് അവരുടെ തിന്മകളെ നിങ്ങൾ പറയരുത് എന്നാണ്. ഓരോ മനുഷ്യനിലും തന്നെ നന്മകളുണ്ട്, അതേപോലെ ബലഹീനതകളുണ്ട്. വഫാത്തിന് ശേഷം ഈ ലോകത്തോടുള്ള ബന്ധം മനുഷ്യന്റേത് വിച്ഛേദിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ ലോകത്ത് ആരുടെയും ബലഹീനതകളെയും കുറവുകളെയും കുറിച്ച് പരാമർശിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവരുടെ ഗുണഗണങ്ങളെയും നന്മകളെയും എടുത്ത് പറയേണ്ടതാണ്. ഇത് മുഖേന മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള പ്രേരണയും ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, മരിച്ച വ്യക്തിയുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പ്രേരണ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ നന്മകളും ബലഹീനതകളും എല്ലാവരിലുമുണ്ട്. ചിലപ്പോൾ നന്മയിലേക്ക് കൂടുതൽ മനുഷ്യൻ ചായുന്നു, ചിലപ്പോൾ അവനിൽ ചില പോരായ്മകൾ ഉണ്ടാകുന്നു. ഇത് മനുഷ്യ പ്രകൃതമാണ്. എന്നാൽ ചിലരുടെ നന്മകളും ഗുണങ്ങളും വെട്ടിത്തിളങ്ങുന്നുണ്ടാകും. അത് മാനുഷിക വൈകല്യങ്ങളെ നമ്മുടെ കണ്ണുകളിൽ നിന്നും പൂർണ്ണമായും മറച്ചു കളയുന്നതാണ്. അവരുടെ നന്മകൾ കാരണം അവരുടെ പോരായ്മകൾ മറക്കപ്പെടുന്നു. ആരുടെ നന്മയാണോ ഗുണങ്ങളാണോ എല്ലാവരും സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തി ഭാഗ്യവാനാണ്. ഒരദീസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള വ്യക്തിക്ക് സ്വർഗം നിർബന്ധമായിത്തീരുന്നു. ഞാൻ ഇന്ന് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അദ്ദേഹത്തിന്റെ നന്മയെക്കുറിച്ചും ഓരോരുത്തരും തന്നെ സ്തുതി പാടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പാകിസ്ഥാനിയോ ഹിന്ദുസ്ഥാനി അഹമ്മദിയോ അല്ല, ഏതെങ്കിലും സഹാബിയുടെ മകനോ ജന്മന അഹമ്മദിയോ അല്ല. ഒരു ദീർഘകാലം, അതായത് കുട്ടിക്കാലം മുതൽ യുവത്വം വരെയും തുടർന്ന് വാർദ്ധക്യം വരെയും ഖലീഫമാരുടെ തണലിലോ ജമാഅത്തിന്റെ തർബിയത്തിലോ വളരാൻ സാധിച്ചിട്ടില്ല. അല്പം വർഷങ്ങൾക്ക് മുമ്പ് ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നു, എന്നിട്ട് പലരെയും പിന്നിലാക്കുകയുണ്ടായി. ആ വ്യക്തി നമ്മുടെ സഹോദരൻ ബഹുമാന്യനായ റവീൽ ബുഖാരി സാഹിബാണ്. അദ്ദേഹം റഷ്യക്കാരനാണ്. അദ്ദേഹത്തിന്റെ വഫാത്ത് 24 ജനുവരിയിലാണ് നടന്നത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ റഷ്യയിൽ നിന്നും ആദ്യകാലത്ത് വിശ്വസിച്ച അല്പം ചില മണൽ തരികളിലെ ഒരു മണൽ തരി ആയിരുന്നു അദ്ദേഹം. എന്നാൽ തന്റെ അറിവും വിജ്ഞാനവും ആത്മാർത്ഥതയും കൂറും നിസ്വാർത്ഥതയും ഖിലാഫത്തിനോടുള്ള അകമഴിഞ്ഞ ബന്ധവും വിനയത്വവും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശം റഷ്യയിൽ എത്തിക്കുന്നതിനുള്ള ആവേശവും കാരണം അദ്ദേഹം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമായിരുന്നു. അദ്ദേഹം പലർക്കും വഴികാട്ടിയിരുന്നു. ഇൻഷാ അല്ലാഹു തആല ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചന പ്രകാരം അഹമ്മദിയത്ത് റഷ്യയിൽ മണൽ തരികൾ പോലെ വ്യാപിക്കുമ്പോൾ ചരിത്രം റവീൽ ബുഖാരി സാഹിബിന്റെ സേവനങ്ങളെ തീർച്ചയായി സ്മരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ റവീൽ സാഹിബിനെ അനുസ്മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. റവീൽ സാഹിബ് അഹമ്മദിയത്തിനെ കുറിച്ച് അറിഞ്ഞ കാലത്ത് തന്നെ ജമാഅത്തിന് വേണ്ടി വളരെയധികം സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോഴൊന്നും അദ്ദേഹം അഹമ്മദി ആയിരുന്നില്ല, തർജ്ജുമയുടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ BBC റഷ്യൻ പ്രോഗ്രാമിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിന്ന് വിരമിച്ചപ്പോൾ തന്നെ പൂർണമായും വഖഫ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഒരു നിമിഷം പോലും അഹമ്മദിയത്തിന് സേവനം ചെയ്യാതെ കഴിഞ്ഞു പോകരുത് എന്ന വികാരത്തോടു കൂടിയാണ് രാപ്പകൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. തന്റെ ഓരോ നിമിഷവും അഹമ്മദിയത്തിനായി വിനിയോഗിക്കപ്പെടട്ടെ എന്നതായിരുന്നു ചിന്ത. വഫാത്താകുന്ന ദിവസവും ഈ സേവനത്തിൽ നിമഗ്നനായിരുന്നു. MTA വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടാക്കാനുള്ള മീറ്റിംഗിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു അദ്ദേഹം. തയ്യാറെടുക്കുന്ന ആ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ വന്നു, സുഖമില്ല എന്നറിയിച്ചുകൊണ്ട്, അതുകൊണ്ട് ഇതിൽ വരാൻ കഴിയില്ല എന്നറിയിച്ചു. അദ്ദേഹത്തിന് ശക്തമായ ഹൃദയാഘാതമാണ് ഉണ്ടായത്. അത് അദ്ദേഹത്തിന്റെ ജീവനെടുത്തു. പിന്നീട് വഫാത്തായി. മരിക്കുമ്പോഴുള്ള പ്രായം 61 ആണ്. സ്വന്തം മക്കളില്ല, ഒരു ഭാര്യയുണ്ട്. ഭാര്യക്ക് മുമ്പ് ഒരു കുട്ടിയുണ്ടായിരുന്നു, അതും വഫാത്തായി പോയി. ജമാഅത്തുമായി റവീൽ സാഹിബ് 1990 കലീൻ ഹാവർ സാഹിബ് മുഖേനയാണ് ബന്ധപ്പെട്ടത്. ഇദ്ദേഹം ഗവേഷണത്തിനായി ലണ്ടനിൽ വന്നതായിരുന്നു. ഇവിടെ നിന്നാണ് ബന്ധപ്പെട്ടത്. ഖലീഫത്തുൽ മസീഹ് റാബിയ റഹ്മുല്ലാ തആലയുമായി മുലാഖാത്ത് നടത്തിയതിന്റെ ഫലമായി അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. റവീൻ സാഹിബ് സ്വയം ഈ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. 1989 ഞാൻ ജന്മന മുസ്ലിമാണെങ്കിലും നിരീശ്വര വിശ്വാസികളുടെ ചുറ്റുപാടിൽ താമസിക്കുന്നത് കാരണം 1989 വരെ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഏതൊരു സമൂഹത്തിലാണോ ഞാൻ ജനിച്ചു വളർന്നതും അക്കാലത്ത് ഇസ്ലാമിനും ഞങ്ങളുടെ മാതൃഭാഷ താത്താരിക്കും പൂർണ്ണ വിലക്കായിരുന്നു. താത്താരി ഭാഷ പോലും സംസാരിക്കാൻ പാടില്ലായിരുന്നു. താത്താരി ഭാഷ പാഠ്യപദ്ധതികളിൽ നിന്ന് പോലും നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ താത്താരികളിൽ ഇസ്ലാമിക സ്വാധീനം നിലനിന്നിരുന്നു. പാർട്ടി വർക്കറായാലും സ്കൂൾ അധ്യാപകന്മാരായാലും ഏതൊരു ജോലി തുടങ്ങുന്നതിനു മുമ്പും ബിസ്മില്ല എന്നവർ പറഞ്ഞിരുന്നു. താത്താരി സാഹിത്യം 1000 വർഷം പഴക്കമുള്ളതാണെങ്കിലും ഇസ്ലാമിന്റെ സ്വാധീനം അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ മാതാപിതാക്കളുടെ കാലത്തുണ്ടായിരുന്ന നിരീശ്വര വിശ്വാസത്തിന്റെ സ്വാധീന ശക്തി എന്റെ കാലത്ത് കുറഞ്ഞു വന്നു. അവസരം കിട്ടിയാൽ എങ്ങനെയെങ്കിലും മസ്ജിദിൽ പോയി നമസ്കരിക്കാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ഒരു മുസ്ലിം ഒന്നുമായിരുന്നില്ല ഞാൻ. അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. വിദ്യാർത്ഥിയായിരുന്നു, യുവാവായിരുന്നു. ഈ സമൂഹത്തിൽ എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. 1989 അവസ്ഥകൾ മെച്ചപ്പെട്ടു. മതസ്വാതന്ത്ര്യവും മറ്റു സ്വാതന്ത്ര്യങ്ങളും ലഭിച്ചു തുടങ്ങി. എന്നാൽ സത്യമതത്തിലേക്ക് എത്താൻ ശ്രമിച്ചു. മതത്തിന്റെ യഥാർത്ഥ ജ്ഞാനം യുക്തിപരമായി തെളിവുകളാൽ കൊണ്ട് മാത്രം നേടാൻ കഴിയില്ല എന്നെനിക്കറിയാമായിരുന്നു. വിശ്വാസമാകുന്ന അനുഗ്രഹം ദൈവം സ്വയം തരുന്നതാണ്. ഞാൻ അസ്വസ്ഥനായിരുന്നു. ഇസ്ലാം മാത്രമാണ് ഉദാത്തമായ അധ്യാപനങ്ങൾ നൽകുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്നിട്ട് പോലും എന്റെ ആത്മാവ് ശൂന്യമായിരുന്നു. എന്നെ ഈ സന്ദേഹങ്ങളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും രക്ഷിച്ചത് ചില വ്യക്തികളായിരുന്നു. അവരെ ഞാൻ ലണ്ടനിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. അവരെ ഞാൻ യഥാർത്ഥ മുസ്ലിമായി കരുതുന്നു. ആഗോള ഇസ്ലാമിൽ പുത്തൻ ജമാഅത്തായി ഇതിനെ അറിയപ്പെടുന്നു. അതാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. എഴുതുന്നു, അഹമ്മദിയ ജമാഅത്തിന്റെ അധ്യാപനങ്ങൾ ഇവയാണ്. ദൈവത്തിന്റെ സൃഷ്ടികളെ സ്നേഹിക്കാത്തിടത്തോളം കാലം ആർക്കും തന്നെ ദൈവസ്നേഹം കരഗതമാകുന്നതല്ല. ഇതറിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി ഇതാണ് ഞാൻ തേടി നടന്ന സ്ഥലമെന്നും. അറിവ്, വിജ്ഞാനം, യുക്തി, ബുദ്ധിപരമായ തെളിവുകൾക്കുള്ള എന്റെ അടങ്ങാത്ത ദാഹം, സത്യമതത്തെക്കുറിച്ചുള്ള അന്വേഷണം, ആത്മീയമായ അനുഭവങ്ങൾ എല്ലാം എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് ലഭിക്കുകയുണ്ടായി. 1993 ജൽസയുടെ അവസരത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നു, ഈ പുതിയ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹംഗറിയിൽ ജമാഅത്തിന് പ്രവേശിക്കാൻ സാധിച്ചിരിക്കുകയാണ്. 2 ഖിലാഫത്ത് കാലത്ത് ഹംഗറിയിൽ ജമാഅത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്നു. ചില കാരണങ്ങളാൽ അത് നിർത്തലാക്കേണ്ടി വന്നു. പറയുന്നു, പുതിയ ഈ കാലഘട്ടത്തിൽ അവിടെ ബന്ധപ്പെടാൻ സാധിച്ചു. ഇക്കാലത്തെ ആദ്യത്തെ ഫലം മഖ്ലൂസുൽ ഹയ്യി സാഹിബാണ്. അദ്ദേഹം ഹംഗറിക്കാരനാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ വന്നു. നമ്മുടെ ഒരു സുഹൃത്ത് റബീൽ ബുഖാരി സാഹിബ് റഷ്യക്കാരനാണ്. ഇദ്ദേഹം സാഹിത്യ രംഗത്ത് വളരെ പ്രസിദ്ധനാണ്. ഇത് കാരണം അദ്ദേഹവുമായി മഖ്ലൂസുൽ ഹൈ സാഹിബ് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ പള്ളിയിൽ കൊണ്ടുവരാൻ തുടങ്ങി. കുറച്ച് പ്രാവശ്യം മുലാഖാത്ത് നടത്തിയപ്പോൾ തന്നെ റബീൽ സാഹിബിന്റെ ഹൃദയാവസ്ഥ മാറുന്നതായി ഞാൻ കണ്ടു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെ നിന്ന് ബയ്യത്ത് ചെയ്താണ് പോയത്. ഇവിടെ നിന്ന് തിരിച്ചു ചെന്നപ്പോൾ ഹംഗറിയിൽ തബ്ലീഗിനുള്ള വിശാലമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയുണ്ടായി. റബീൽ സാഹിബ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ സന്ദർശിച്ചത് കാരണം അവിടെ ജമാഅത്തുകൾ ശക്തിപ്പെടുകയുണ്ടായി. അവിടെ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ജമാഅത്ത് ഉടനെ അവിടെ വ്യാപിക്കും എന്നാണ്. റബീൽ സാഹിബിന്റെ സ്വന്തം നാടായ താത്താരിസ്ഥാനിൽ നിന്നും 2-3 വർഷം മുമ്പ് മുറാദ് യാനോവ് സാഹിബ് യു കെ ജൽസയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അദ്ദേഹം അടിയുറച്ചു നിന്നു. ജമാഅത്തിനോട് കൂറുള്ള ആളായിരുന്നു. തിരിച്ചുപോയതിന് ശേഷവും നാമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. താൻ അഹമ്മദിയാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മകളും നല്ല ആത്മാർത്ഥതയോടെ ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിന് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്നു. പറയുന്നു, അഹമ്മദിയത്ത് സ്വീകരിക്കുക എന്നത് ഈ സമൂഹങ്ങൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവർ 7 വർഷം വരെ നിരീശ്വരത്വത്തിന്റെ ആ വിഷത്തിൽ ജീവിച്ചവരാണ്. ഇവർക്ക് ഇതെല്ലാമായിരുന്നിട്ടും ഇസ്ലാമുമായി ബന്ധം അറ്റുപോയിട്ടില്ലെങ്കിലും ഇസ്ലാമിക ബോധം അവരുടെ മനസ്സുകളിൽ നിലനിന്നെങ്കിലും ഇസ്ലാമിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. മുസ്ലിം എന്ന പേരിൽ ഇസ്ലാമിന് അകത്ത് തന്നെയായിരുന്നു. എന്നാൽ ശരിക്കും നോക്കിയാൽ, മതത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിന് പുറത്തായിരുന്നു ഇവർ. ഇവരെ വീണ്ടും ഇസ്ലാമിൽ പ്രവേശിക്കുക എന്നതും അള്ളാഹുവിന്റെ ഏകത്വം ഹൃദയങ്ങളിൽ രൂഢമൂലമാക്കുക എന്നതും കഠിനമായ പ്രയത്നം ആവശ്യപ്പെടുന്നു. അവർക്കായി ദുആ ചെയ്യേണ്ടതാണ്. അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. നാം നമ്മുടെ കഴിവനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ജമാഅത്ത് ഒന്നടങ്കം ദുആ ചെയ്യുക. അള്ളാഹുവർക്ക് അത്ഭുത അടയാളങ്ങൾ കാണിക്കട്ടെ. കാരണം ആത്മീയ വിപ്ലവത്തിന് ദുആകളെക്കാളും കൂടുതൽ അത്ഭുത ദൃഷ്ടാന്തങ്ങളാണ് ഫലം ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ജന്മനാ അഹമ്മദിയായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് തോന്നുക അദ്ദേഹം എന്നും അഹമ്മദി ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ശരിയായ അർത്ഥത്തിൽ അഹമ്മദിയത്തിന്റെ അംബാസിഡർ ആയിരുന്നു. എവിടെ പോയാലും ജമാഅത്തിനെ കുറിച്ച് പരാമർശിക്കുമായിരുന്നു. ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞാൽ എവിടെയെങ്കിലും അപകടമുണ്ടാകുമെന്ന് തോന്നിയാൽ യുക്തിഭദ്രമായ രീതിയിൽ അവിടെയും ഇസ്ലാമിന്റെ സന്ദേശം നൽകിയിരുന്നു. ജമാഅത്തിന്റെ അധ്യാപനങ്ങൾ വിവരിക്കുമായിരുന്നു. ഈ വിശ്വാസങ്ങൾ ആരുടേതാണ് എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ ഇത് അഹമ്മദിയ ജമാഅത്തിന്റേതാണ് എന്ന് പറയുമായിരുന്നു. തുടർന്ന് ജമാഅത്തിനെ പരിചയപ്പെടുത്തിയിരുന്നു. ഏത് സദസ്സിൽ ഏത് രീതിയിലുള്ള പുസ്തകമാണ് നൽകേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയങ്ങൾ രാഷ്ട്രീയക്കാരും സാഹിത്യകാരും കവികളും ഡോക്ടർമാരും കോളേജ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകന്മാരും വിദ്യാർത്ഥികൾ സാമ്പത്തിക വിദഗ്ധർ ഇതേപോലുള്ള മറ്റു വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ഉൾപ്പെട്ടിരുന്നു. റവീൻ സാഹിബ് നല്ല ഒരു കവിയായിരുന്നു, നല്ല സാഹിത്യകാരൻ കൂടിയായിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു, വിവർത്തകനും ഒരു ദായി ഇലല്ലയും കൂടിയായിരുന്നു. പല ഗുണങ്ങളും അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിരുന്നു. ഇദ്ദേഹത്തെ അറിയുന്നവരും പുകഴ്ത്തുന്നവരുമായ വലിയൊരു വൃന്ദം ആളുകൾ തന്നെയുണ്ട്. റവീൽ സാഹിബ് മുഖേന റഷ്യ മുൻ സോവിയറ്റ് നാടുകളിലെ നമ്മുടെ മുബല്ലിഗുമാർക്കും അലിമാർക്കും ചെന്നെത്താൻ കഴിയാത്ത വ്യക്തികൾ വരെ ജമാഅത്തിന് സന്ദേശം എത്തുകയുണ്ടായി. അവർക്ക് ബന്ധപ്പെടാൻ കഴിയുമെങ്കിലും കുറെ കഴിഞ്ഞിട്ടേ ബന്ധപ്പെടാൻ സാധിക്കുമായിരുന്നുള്ളൂ. മോസ്കോ പോകുമ്പോൾ സാഹിത്യ സദസ്സുകളിൽ പൊതുവിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പരിപാടികളിൽ ഏതെങ്കിലും തരത്തിൽ ജമാഅത്തിനെ പരിചയപ്പെടുത്തിയിരുന്നു. അഹമ്മദികളോട് ഇന്ന പുസ്തകവുമായി ഇത്ര എണ്ണം ഇന്ന സ്ഥലത്ത് ഈ സമയത്ത് എത്തണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെക്കുമായിരുന്നു. പ്രോഗ്രാമിന്റെ അവസാനത്തിൽ ജമാഅത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ ജനങ്ങൾ ആ പുസ്തകം പൊതുവിൽ വാങ്ങാറുണ്ടായിരുന്നു. ലണ്ടനിൽ റഷ്യൻ ഡെസ്ക് തുടങ്ങിയത് മുതൽ റവീൻ സാഹിബ് കഠിനാധ്വാനത്തോടെ ആത്മാർത്ഥതയോടെ വളരെ ആവേശത്തോടെ തന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. ജോലിക്കിടയിൽ വിശപ്പിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒരു ചിന്തയും ഉണ്ടാകുമായിരുന്നില്ല. ജമാഅത്തിന്റെ ജോലി പൂർത്തിയാക്കുക എന്നതിൽ മാത്രമായിരിക്കും സർവ്വ ശ്രദ്ധയും കേന്ദ്രീകരിച്ചത്. ഒരു ജോലിയും അപൂർണമായി വിട്ടില്ല. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന മുബല്ലിഗുമാർ പറയുന്നത് ചിലപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറയും ക്ഷീണിച്ചു അല്പം റെസ്റ്റ് എടുക്കാമെന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയും നിങ്ങൾ വേഗം ക്ഷീണിച്ചു പോയോ. കൊത്തപ്പുകളുടെ റഷ്യൻ ഡംപിംഗ് അദ്ദേഹമാണ് ചെയ്തു വന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എപ്പോഴും പ്രത്യേക ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടായിരുന്നു. 2 വർഷം മുമ്പാണ് ഈ ജോലി വളരെ വിപുലമായി ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. MTA ഖുതബാരാൻ തുടങ്ങി. ഇതേപോലെ ഇന്റർനെറ്റിലും ഖുതുബ വരുന്നുണ്ട്. ശനിയാഴ്ച തന്റെ കൂടെയുള്ളവരോട് ഖുതുബ പൂർത്തിയായോ എന്ന് ചോദിക്കുമായിരുന്നു. അല്ലെങ്കിൽ എപ്പോൾ പൂർത്തിയാകുമെന്ന് ചോദിക്കും.
ഞായറാഴ്ച
കാലത്തോ ഉച്ചക്കോ ഡബ്ബിംഗ് ചെയ്യാൻ സാധിക്കുമോ എന്നും ആരായും. ചില സമയത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ ചോദിക്കാറുണ്ട്, തർജ്ജമ എപ്പോഴാണ് തീരുക? ഖുത്ബയുടെ ഡബ്ബിംഗ് പൂർണ്ണമാകാത്തത് വരെ അസ്വസ്ഥനായിരിക്കും. ജൽസാലാന ദിനങ്ങളിലും അദ്ദേഹത്തിന്റെ തിരക്കും അധ്വാനവും ആവേശവും ഒന്ന് വേറെ തന്നെയായിരുന്നു. മൂന്ന് ദിവസങ്ങളിലും ദീനി സേവനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ആവേശം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഖലീഫയുടെ പ്രസംഗങ്ങളും ഖുത്തബകളും കൂടാതെ ജൽസയിൽ പങ്കെടുക്കുന്നവർക്കായി മറ്റു പ്രഭാഷകരുടെ പ്രസംഗങ്ങളും തർജ്ജമ ചെയ്യാറുണ്ടായിരുന്നു. റഷ്യയിൽ നിന്നും മുൻ സോവിയറ്റ് നാടുകളിൽ നിന്നും അതിഥികളായി വരുന്നവരോട് വളരെ സന്തോഷത്തോടെ കൂടിക്കാഴ്ച നടത്തും. അവർക്ക് ജമാഅത്തിന്റെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. വരുന്ന അതിഥികൾക്ക് വിശ്വാസ വർദ്ധനവിന് കാരണമാകുന്ന കാര്യങ്ങൾ എപ്പോഴും അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. വല്ല കുറവുമുണ്ടെങ്കിൽ അത് നികത്താനായി സംഘാടകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. ജൽസാലാനയും അതിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും തന്റെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ റഷ്യയിലും പ്രാന്തപ്രദേശങ്ങളിലും നാം വർഷങ്ങളോളം തബ്ലീഗ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ഉത്തമമായിട്ടുള്ളത്. ഒരു പ്രാവശ്യം അവരെ ജൽസയിൽ പങ്കെടുക്കാനായി ക്ഷണിക്കുകയും ഉസൂറുമായി അവരെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനായി കഴിയുന്നത്ര ശ്രമിക്കാറുണ്ടായിരുന്നു. കൂടുതൽ അതിഥികളെ ജൽസയിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ജമാഅത്തിന്റെ പല ഗ്രന്ഥങ്ങളും റഷ്യൻ ഭാഷയിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് റഷ്യയിലും മറ്റ് സ്ഥലത്തും തബ്ലീഗിനായി വളരെ പ്രയോജനപ്രദമാണ്. ഇതുകൂടാതെ റഷ്യൻ ഭാഷയിൽ വിശുദ്ധ ഖുർആൻ ഭാഷാന്തരം ചെയ്യുന്നതിലും വലിയ സേവനമാണ് ചെയ്തിട്ടുള്ളത്. ഇത് അദ്ദേഹം ചെയ്ത ബൃഹത്തായ ഒരു സേവനമാണ്. റഷ്യൻ ഡെസ്കിലെ മുറബിയായ ഖാലിദ് സാഹിബ് എഴുതുന്നു, ഞാനും റുഷ്തം ഇമാദ് അലി സാഹിബും മോസ്കോ 1999 ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് നാലാമന്റെ ഉർദു തർജ്ജുമ മുമ്പിൽ കണ്ടുകൊണ്ട് റഷ്യൻ ഭാഷയിൽ പുതിയ തർജ്ജമക്കുള്ള പ്രവർത്തനം തുടങ്ങി. ഇത് 2004 പൂർത്തിയാക്കി. ഇതിനുശേഷം അതിന്റെ ചെക്കിങ്ങിന്റെ ജോലിയെല്ലാം ഞങ്ങൾ രണ്ടുപേരും റവീൽ സാഹിബിന്റെ കൂടെയാണ് ചെയ്തത്. ഈ ജോലി ലണ്ടനിൽ നിന്നാണ് പൂർത്തിയാക്കിയത്. ഈ പ്രവർത്തനത്തിൽ രാപ്പകലെന്നില്ലാതെ 3 മാസത്തിനകം ഇത് പൂർത്തിയാക്കി. വിശുദ്ധ ഖുർആന്റെ തർജ്ജമ എന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. വളരെ സൂക്ഷ്മയോടെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഓരോ വാക്കിനെ കുറിച്ചും ശരിക്കും പരിശോധിച്ചിരുന്നു. തർജ്ജമ ചെയ്തതുപോലെ തന്നെയാണോ ഖുർആനിൽ ഉള്ളതെന്ന് മനസംതൃപ്തി കൈവരുത്തുമായിരുന്നു. റഷ്യൻ ഭാഷയിൽ ഇതിന് ഏറ്റവും അനുയോജ്യമായ വാക്ക് ഏതായിരുന്നു എന്ന് അന്വേഷിച്ച് അത് ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു. ചിലപ്പോൾ ഒരായത്ത് പരിശോധിക്കാനായി മണിക്കൂറുകൾ തന്നെ വേണ്ടി വരുമായിരുന്നു. റവിൽ സാഹിബ് ശരിക്കും പരിശോധിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ പരിശ്രമത്തിന്റെ ഫലമായി റഷ്യൻ ഭാഷയിൽ 3 എഡിഷൻ വിശുദ്ധ ഖുർആൻ ഇതേവരെ പ്രസിദ്ധീകരിച്ചു. 2006 ലണ്ടനിലും 2007 മോസ്കോയിൽ നിന്നും 2008 ഖസാക്കിസ്ഥാനിൽ നിന്നും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തെ ഓർക്കാനുള്ള ഒരു സദക്ക ജാരിയാണിത്. റവിൽ സാഹിബ് ഞാൻ പറഞ്ഞതുപോലെ ഒരു നല്ല സ്കോളറായിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു, കവിയായിരുന്നു. വിവിധ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. താതാരിസ്ഥാനിലെ ഉന്നതമായ ഒരു ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മൂസ ജലീൽ പ്രൈസ് ഓഫ് ഓണർ എന്ന ബഹുമതി ലഭിച്ചു. 1986 ഇത് ലഭിച്ചത്. അന്ന് അഹമ്മദിയത്ത് സ്വീകരിച്ചിരുന്നില്ല. 2001 ആർട്സിൽ ചെയ്ത സേവനത്തിന് ഒരു പ്രത്യേക ബഹുമതി ലഭിച്ചു. 2006 താതാറിലെ നാഷണൽ പ്രൈസ് ഓഫ് ഓണർ എന്ന ഉന്നത പദവി ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന് വലിയ സമ്മാനം ലഭിച്ചു. ഇതേപോലെ റഷ്യയിൽ ബുക്ക് ഫെയറിൽ 2009 അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് അവാർഡ് ലഭിക്കുകയുണ്ടായി. 13 ഒക്ടോബറിൽ ദ ഓർഡർ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന ബഹുമതി ലഭിച്ചു. വിവിധ സൊസൈറ്റിയുടെ മെമ്പറായിരുന്നു. ലോകത്തുള്ള വിവിധ സൊസൈറ്റികൾ ഇതിൽ ഉൾപ്പെടുന്നു. ബി ബി സി റഷ്യൻ സർവീസിൽ ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നു. എൻഡ്രിയോ ഓസ്റ്റാസ്കി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനാണ്. അദ്ദേഹം ബി ബി സി റഷ്യൻ സർവീസിൽ എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അനുശോചന സന്ദേശത്തിൽ ഇപ്രകാരം എഴുതുന്നു: ഒരു ദീർഘകാലം ബി ബി സി റഷ്യൻ സർവീസിൽ ഞങ്ങളോടൊപ്പം ജോലി ചെയ്ത ഞങ്ങളുടെ കൂട്ടുകാരൻ റവീൽ ബുഖാറോ സാഹിബ് ഇപ്പോൾ നമ്മോടൊപ്പമില്ല. റവീൽ ബുഖാറോ സാഹിബിന്റെ കൂടെ ഏകദേശം 15 വർഷം കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചു. ഇങ്ങനെയുള്ള ഉന്നത കഴിവുള്ള സത്യസന്ധനായ ഒരാളുടെ കൂടെ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചത് വലിയ ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. എഴുതുന്നു, അദ്ദേഹം നല്ല ഒരു സ്കോളറായിരുന്നു, അതോടൊപ്പം ഒരു നല്ല കവിയും അടിയുറച്ച വിശ്വാസമുള്ള ഒരു മുസ്ലിമുമായിരുന്നു. ഒരു മത പണ്ഡിതനാണെന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തെറ്റായിരിക്കില്ല. റവീൽ സാഹിബ് തന്റെ വ്യക്തിത്വം കാരണം പലരെയും സ്വാധീനിക്കുകയുണ്ടായി. അദ്ദേഹത്തിൽ ആകൃഷ്ടരാകുക എന്നത് തെറ്റുമല്ല. അദ്ദേഹം നല്ലതുപോലെ സംസാരിക്കാൻ കഴിയുള്ള വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ അറിവ് വിവിധ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹവുമായി സംസാരിച്ചവർക്ക് അറിയാം വളരെ മധുര മനോഹരമായ രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നത് എന്ന്. അദ്ദേഹത്തിൽ വേഗം ആകൃഷ്ടരാകുമായിരുന്നു. റവിൽ സാഹിബിന്റെ പുസ്തകം റഷ്യൻ പേരാണ് ഈ മാർഗം എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് ദൈവത്തിനറിയാം എന്ന റഷ്യൻ പുസ്തകത്തിൽ എങ്ങനെയാണ് ജമാഅത്തിനെ പരിചയപ്പെട്ടത് എന്നതിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് എഴുതുന്നു. അതിന് ചുരുക്കം ഇപ്രകാരമാണ്: ഒരിക്കൽ ഞാൻ വൈകുന്നേരം ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. വീട്ടിലുള്ളവർ ഫോൺ എടുത്തു. വീട് നൽകിയ ആ സ്ത്രീ, എനിക്ക് ഇവിടെ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം എനിക്ക് ഇവിടെ ആരെയും പരിചയമില്ലായിരുന്നു. ഏതെങ്കിലും ഇംഗ്ലീഷുകാരെ മറ്റൊരു ഇംഗ്ലീഷുകാരനെ വിളിച്ചിരിക്കുമെന്ന് ഞാൻ കരുതി. വീട്ടിലുള്ള സ്ത്രീ സംസാരിച്ചു കഴിഞ്ഞു. ഫോൺ ചെയ്ത വ്യക്തിയോട് അവർ പറഞ്ഞു, ഇവിടെ ഒരു റഷ്യൻ അതിഥി എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇത് കേട്ട് അത്ഭുതപ്പെട്ടു. ഇംഗ്ലീഷുകാരുടെ ശീലമനുസരിച്ച് ഇങ്ങനെ പറയേണ്ട കാര്യം തന്നെ ഇല്ല. ഏതായിരുന്നാലും ഞാൻ ഇതിനെ ഒരു മുജ്സത്തായി മനസ്സിലാക്കുന്നു. പെട്ടെന്ന് എന്നെ ടെലിഫോണിന്റെ അടുത്തേക്ക് ക്ഷണിച്ചു. ടെലിഫോൺ എനിക്ക് നൽകി. മറുഭാഗത്ത് ഫോണിൽ സംസാരിച്ചിരുന്ന വ്യക്തി വളരെ താല്പര്യം പ്രകടിപ്പിച്ചു. എവിടെ നിന്നാണ് വന്നത് എന്ന് അന്വേഷിച്ചു. അടുത്ത ദിവസം അഹമ്മദിയ മസ്ജിദിൽ വരാൻ പറഞ്ഞു. സംസാരത്തിൽ അദ്ദേഹം അഹമ്മദിയത്തെ ഒന്നും ഉപയോഗിച്ചില്ല. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാനും ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് വരാം എന്ന് ഞാൻ സമ്മതിച്ചു. ഫോൺ വെച്ചു. രാവിലെ വണ്ടി വന്നു, അതെന്നെ മസ്ജിദ് വരെ എത്തിച്ചു. അത് പട്നി എന്ന സ്ഥലത്തായിരുന്നു. ഞാൻ ആദ്യമായി അവിടെ കണ്ടത് അഹമ്മദിയ ജമാഅത്തിന്റെ മുദ്രാവാക്യമായിരുന്നു: സ്നേഹം എവരോടും വെറുപ്പ് ആരോടുമില്ല എന്നത്. എനിക്ക് തുടക്കത്തിൽ തന്നെ ഇസ്ലാമിനോട് താല്പര്യമായിരുന്നു, അത് നേരത്തെ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ മറ്റെല്ലാ ജോലിയും ഉപേക്ഷിച്ച് അഹമ്മദിയ ജമാഅത്തിന്റെ പുസ്തകങ്ങൾ റഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ തുടങ്ങി. തർജ്ജമ ചെയ്യാൻ എന്നോട് അപേക്ഷിച്ചിരുന്നു. ഞാൻ അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫ മിർസ തായർ അഹമ്മദ് സാഹിബ് റഹ്മത്തുള്ളാഹി തആലയെ കണ്ടു. 2 മണിക്കൂർ നേരത്തെ സംസാരത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ലോകത്തെ ഒരേ രീതിയിലാണ് കാണുന്നതെന്ന് മനസ്സിലായി. ഈ സംസാരത്തിൽ എനിക്ക് പല പുതിയ കാര്യങ്ങളും ലഭിച്ചു. അതിനുശേഷം എനിക്ക് നൽകിയ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യുക എന്നത് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം. എന്നാൽ ഈ പുസ്തകങ്ങളിലുള്ള വിഷയങ്ങൾ വളരെ വ്യക്തവും അർത്ഥ ഗർഭവുമായിരുന്നു. കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ജമാഅത്തിൽ പ്രവേശിക്കുക എന്നത് ഒരു യാദൃച്ഛിക സംഭവമായിരുന്നില്ല, എന്നെ കൊണ്ടുവന്ന ദൈവിക വിധിയായിരുന്നു. ഈ കൂടിക്കാഴ്ചക്ക് ശേഷം അദ്ദേഹത്തിന് തർജ്ജമയുടെ ജോലി നൽകിയിരുന്നു. ഇസ്ലാമാബാദ് ടെൽഫേഡിൽ താമസിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. എഴുതുന്ന അവിടെ വിശാലമായ സ്ഥലമായിരുന്നു. എനിക്ക് വീട് അവിടെയാണ് നൽകിയത്. അവിടെ ജോലി ചെയ്യാൻ എനിക്ക് വളരെ താല്പര്യമായിരുന്നു. വളരെ സന്തോഷം എനിക്കുണ്ടായി. എഴുതുന്നു, ആദ്യത്തെ നാലാഴ്ച വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ ജോലി ചെയ്തു. അന്ന് ഉറങ്ങാൻ കുറഞ്ഞ സമയം ലഭിച്ചിരുന്നുള്ളൂ. നാല് പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തു. ഈ പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യുമ്പോൾ ജമാഅത്തിന്റെ വാദങ്ങൾ വളരെ ഉത്തമമായ രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാദം അടുത്ത ഭാവിയിൽ ഇസ്ലാം ലോകം മുഴുവനും വ്യാപിക്കും എന്നതായിരുന്നു. എഴുതുന്നു, ഇക്കാലത്ത് ഒരാത്മീയ വിപ്ലവം സംജാതമാക്കാനായി നിയോഗിക്കപ്പെട്ട ജമാഅത്ത് ഇത് മാത്രമാണെന്ന് ആണ് അഹമ്മദിയ ജമാഅത്തിന്റെ വാദം. തന്റെ പുസ്തകത്തിൽ എഴുതുകയാണ് അദ്ദേഹം, ഇത് ലോകത്തെ അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ക്ഷണിക്കുന്ന ജമാഅത്ത് ഇത് മാത്രമാണ്. ഇൻഷാ അല്ലാഹു തആല മുഴുവൻ ലോകത്തേക്കും മസീഹായി വന്ന വാഗ്ദത്ത മസീഹാണ് ഈ ജമാഅത്ത് സ്ഥാപിച്ചത്. ലോകത്തെ മുഴുവനും ഈ ജമാഅത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധങ്ങളായ പ്രബലരായ ഭരണകൂടങ്ങളെ ഇത് വെല്ലുവിളിക്കുന്നു. ഈ ചെറിയ ജമാഅത്ത് ചെയ്ത വെല്ലുവിളി അടുത്ത കാലത്ത് ഇസ്ലാം നടത്തിയ വെല്ലുവിളി പോലെയല്ല. ലോകത്തെ എല്ലാ മതങ്ങളെയും, അതിൽ ക്രിസ്തു മതവുമുണ്ട്, ആത്മീയ മൈതാനത്തേക്ക് ഇറങ്ങാനുള്ള തുറന്ന വെല്ലുവിളിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ തന്റെ ഒരു സ്വപ്നം അദ്ദേഹം വിവരിക്കുന്നു. സ്വപ്നത്തിൽ ഞാൻ കാണുന്നു, ഞാൻ കാസാനിലെ പള്ളി മർജാനിലെ രണ്ടാമത്തെ നിലയിൽ നമസ്കരിക്കുകയാണ്. അവിടെ സുന്നത്ത് നമസ്കരിക്കുന്ന പലരുമുണ്ട്. അവരുടെ മുമ്പിൽ ജമാഅത്തായി നമസ്കരിക്കാനുള്ള സഫ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കാണുന്നത് എല്ലാവരും തന്നെ മിഹ്റാബിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചിരിക്കുന്നു, മുഖം തിരിക്കേണ്ട ഭാഗത്തേക്ക് തിരിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ ജനലിന്റെ ഭാഗത്തേക്കാണ് മുഖം തിരിച്ചിരിക്കുന്നത്. അതിലൂടെ എനിക്ക് സൂര്യകിരണങ്ങൾ പതിക്കുന്നുണ്ട്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു, മറ്റുള്ളവരെല്ലാം തിരിഞ്ഞ ആ ഭാഗത്തേക്ക് ഞാൻ എന്തുകൊണ്ട് തിരിയുന്നില്ല? സ്വപ്നത്തിൽ തന്നെ ഞാൻ മറുപടി പറയുന്നു, അതെ, ഞാൻ യാത്രയിലാണ്. ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ ഏത് ഭാഗത്തേക്കാണോ യാത്ര ചെയ്യുന്നത് ആ ഭാഗത്തേക്കാണ് മുഖം തിരിക്കുക. പ്രകാശം വരുന്ന ആ സ്ഥലത്തേക്ക് നോക്കുക എന്നത് ശരിയായിരുന്നു എന്ന് മനസ്സിലായി. സ്വപ്നത്തെ കുറിച്ച് തുടർന്നെഴുതുന്നു, ജമാഅത്തായി നമസ്കാരത്തിനായി തക്ബീർ ചൊല്ലി മറ്റുള്ളവരോടൊപ്പം ഞാനും സഫിൽ നിന്നു. അങ്ങനെ ആ ദൃശ്യം മാറി മറ്റൊരു ദൃശ്യം വരുന്നു. പെട്ടെന്ന് ഞാൻ കാണുന്നത് ഞാൻ പൂർണ്ണമായി നഗ്നനായിട്ടുണ്ട്. എന്റെ തല മാത്രമാണ് മറച്ചിരിക്കുന്നത്. ഇത്രയും ആളുകളുടെ ഇടയിലും എനിക്ക് അതിൽ ഒരു നാണവും തോന്നുന്നില്ല. ഇതുകൂടാതെ മസ്ജിദിന്റെ ചുറ്റുപാടും അസാധാരണമായതായിരുന്നു. മുകളിൽ ഗ്യാലറിയിൽ താത്താരി സ്ത്രീകൾ വെള്ള പുതപ്പുകൾ അണിഞ്ഞു നിൽക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും ആളുകളുണ്ടായിട്ടും നഗ്നനായി നിൽക്കുന്നതിൽ ഒരു നാണവും തോന്നുന്നില്ല. അടുത്ത് ജനിച്ച കുട്ടിയെ പോലെയായിരുന്നു ഞാൻ. ഈ അവസ്ഥയിൽ ഞാൻ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുകയാണെന്ന ചിന്തയും വന്നു. ഈ സ്വപ്നം ഞാൻ ഖലീഫത്തുൽ മസീഹ് നാലാമന്റെ മുമ്പാകെ കേൾപ്പിച്ചു. അപ്പോൾ എനിക്ക് ലഭിച്ച മറുപടി ഇതാണ്, ആത്മീയമായി ഒരു പുനർജനനം ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ തന്റെ ആദ്യത്തെ വസ്ത്രം അഴിച്ചു മാറ്റിയാൽ മാത്രമേ ഒരാൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന് മുമ്പിൽ സാധുവിനെ പോലെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിൽക്കേണ്ടതാണ്. ഈ സ്വപ്നത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി എന്റെ എല്ലാ സന്ദേഹങ്ങളും അകന്നിരിക്കുന്നു എന്ന്. എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം, ആത്മീയമായ പുനർജനനം മാത്രം മതിയാവുകയില്ല. മുമ്പുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവാണ് പാപങ്ങളിൽ നിന്നും പരിശുദ്ധനാക്കുക. ഒരു പുതിയ ജീവിതം തുടങ്ങേണ്ടത് അനിവാര്യമാണ്. ഈ വഴിയിലൂടെ ഞാൻ നടക്കാൻ തുടങ്ങി. അഹമ്മദിയ ജമാഅത്തിനൊപ്പമാണ് ഞാൻ നടക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു. തന്റെ റഷ്യൻ ആളുകളെ അദ്ദേഹം തബ്ലീ ചെയ്യുകയാണ്. എന്റെ വിവിധ പരോക്ഷമായ ആഗ്രഹങ്ങൾ പൂർത്തിയായി. എന്റെ ജീവിതം യാദൃച്ഛികങ്ങൾ എന്ന് പറയുന്ന പല അത്ഭുത സംഭവങ്ങളാലും നിറഞ്ഞിരിക്കുന്നതാണ്. ഈ ഗ്രന്ഥത്തിൽ തന്റെ ചില സംഭവങ്ങളും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. റബീൽ സാഹിബ് ജമാഅത്തിന്റെ പുസ്തകങ്ങൾ റഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ചിലത് പരിശോധിച്ചിട്ടുണ്ട്, ചിലത് തിരുത്തിയിട്ടുണ്ട്. തർജ്ജമ ചെയ്ത പുസ്തകങ്ങൾ ദാവത്തുൽ അമീർ, മതത്തിന്റെ പേരിൽ മനുഷ്യഹത്യ, സ്റ്റോറി ഫ്രം ഏർലി ഇസ്ലാം,
മുസ്ലിം ഫെസ്റ്റിവൽസ് ഹൈ, ഹോലി മുസ്ലിംസ് ഹൈ, ഇസ്ലാം ഔർ അസ്ലി ഹാദർ കേ മസായിൽ ഹൈ, പ്രോഫിറ്റ്സ് കൈൻഡ്നെസ് ടു ചിൽഡ്രൻ ഔർ ദീഗർ ഛോട്ടേ ബച്ചോം കേ ലിയേ,
മുസ്ലിം ഫെസ്റ്റിവൽസ്, ഹോലി മുസ്ലിംസ്, ഇസ്ലാമും ആനുകാലിക പ്രശ്നങ്ങളും, പ്രോഫിറ്റ്സ് കൈൻഡ്നെസ് ടു ചിൽഡ്രൻ, ഇതുപോലുള്ള കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ, നോട്ടീസുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതേപോലെ അദ്ദേഹം പരിശോധിച്ച പുസ്തകങ്ങൾ ഇവയാണ്: ഇസ്ലാം തത്വജ്ഞാനം, മസീഹ് ഹിന്ദുസ്ഥാൻ മേ, നമ്മുടെ അധ്യാപനങ്ങൾ, തഫ്സീറുൽ ഖുർആൻ ഒരു മുഖപുര, ഇസ്ലാം സാമ്പത്തിക ശാസ്ത്രവും, ഇസ്ലാമിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം, ലൈഫ് ഓഫ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവ ഉൾപ്പെടുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഞാൻ നടത്തിയ പീസ് കോൺഫറൻസിലെ പ്രഭാഷണങ്ങൾ ഇദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇത് റഷ്യൻ ജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായി കരുതിക്കൊണ്ടാണ് തർജ്ജമ ചെയ്തത്. ഏതായിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആന്റെ തർജ്ജമയാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ജോലി. BBCയും മറ്റ് വിവിധ വെബ്സൈറ്റുകളും അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. BBC.Russia ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. എഴുതിയ വ്യക്തി ആന്ദ്രേ അസ്താസ്കി എന്നാണ്. അദ്ദേഹം കൃത്യനിഷ്ഠനുള്ള വ്യക്തിയായിരുന്നു. ഓരോ ജോലിയും കൃത്യമായി ചെയ്തിരുന്നു. നമുക്ക് മാതൃകയായിരുന്നു. സത്യവാനായ മുസ്ലിമായിരുന്നു. മതപണ്ഡിതനായിരുന്നു അദ്ദേഹം. BBC ഇന്നലെ അരമണിക്കൂർ നേരം അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രോഗ്രാമാണ് സംപ്രേഷണം ചെയ്തത്. അതിൽ അദ്ദേഹത്തിന് ശബ്ദം കേൾപ്പിച്ചു, സംസാരം കേൾപ്പിച്ചു. ഡോക്ടർ അബ്ദുസലാം സാഹിബിനെയും അതിൽ പരാമർശിക്കുകയുണ്ടായി. ഡോക്ടർ അബ്ദുസലാം സാഹിബിനെ സംബന്ധിച്ച് അദ്ദേഹം അഹമ്മദി മുസ്ലിം ആണെന്നും വിശുദ്ധ ഖുർആൻ മുഖേനയാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് എന്നും അതിൽ പരാമർശിക്കുകയുണ്ടായി. BBCക്കാർ പറഞ്ഞത് അദ്ദേഹം താതാരിസ്ഥാനിൽ മാത്രം ഒതുങ്ങുന്ന എഴുത്തുകാരനല്ല, മറിച്ച് റഷ്യ ഒട്ടുക്കമുള്ള എഴുത്തുകാരനാണ്. താതാരിസ്ഥാനിലെ നാഷണൽ TVയും അദ്ദേഹത്തിന്റെ മരണവാർത്ത സംപ്രേഷണം ചെയ്തു. നാടിനോടുള്ള സ്നേഹം അതിൽ പറഞ്ഞു. താതാർ സമൂഹത്തെ വളരെയധികം അദ്ദേഹം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഇന്റർനെറ്റിൽ എഴുതിയത് ഇപ്രകാരമാണ്: അഹമ്മദി മുസ്ലിമാണ് അദ്ദേഹം. ഒരു വെബ്സൈറ്റിൽ അതിന് നമ്പറല്ലേ ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അഹമ്മദിയാണെന്ന് വ്യക്തമായി അതിൽ പറയുകയുണ്ടായി. ഒരു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറയുന്നു, ലോകത്തിലേക്കുള്ള എന്റെ യാത്ര തുടങ്ങിയത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അവിടെ നിന്ന് ആഗോള അഹമ്മദിയ ജമാഅത്ത് എന്നെ ലണ്ടനിലേക്ക് ക്ഷണിച്ചു. ഇസ്ലാമിന്റെ പുനർജനനത്തിനായി രൂപീകരിക്കപ്പെട്ട ജമാഅത്താണ് ഇത്. ഇവിടെ മുദ്രാവാക്യം ലവ് ഫോർ ഓൾ ഹേറ്റഡ് ഫോർ നൺ എന്നുള്ളതാണ്. ഇത് എന്റെ മനസ്സിൽ ഉള്ളതുപോലെയുള്ളതായിരുന്നു. ഇസ്ലാമിന് വിരുദ്ധമായ ഒരു പ്രവർത്തനവും ഞാൻ ഇവരിൽ കണ്ടിട്ടില്ല. യഥാർത്ഥ ഇസ്ലാം അഹമ്മദിയത്ത് തന്നെയാണ്. ഇസ്ലാം മൗലവിമാർക്ക് മാത്രമുള്ളതല്ല, മാനവരാശിക്കാഗമനമുള്ളതാണ്. ആരാണോ ഇതിനെ അന്വേഷിക്കുന്നത് അവർക്ക് ഇത് ലഭിക്കുന്നതാണ്. എനിക്ക് എന്റെ വഴി ലഭിച്ചപ്പോൾ ഇസ്ലാമിലെ അടിസ്ഥാന അധ്യാപനങ്ങളും ഇംഗ്ലീഷ് ഭാഷയും പഠിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ ഞാൻ എന്റെ പൊതുജീവിതത്തിൽ നിന്നും വിട്ടകന്നു. പിന്നീട് എനിക്ക് ജോലിക്കായി വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്ഷണം ലഭിച്ചുകൊണ്ടിരുന്നു. ആദ്യം ജോലി ഇല്ലായിരുന്നു. പിന്നീട് ജമാഅത്തിന്റെ തർജ്ജമ തുടങ്ങിയതോടുകൂടി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ജോലിക്കുള്ള ക്ഷണം വരാൻ തുടങ്ങി. റഷ്യയിൽ ഇസ്ലാമിക് കൗൺസിൽ പല പ്രാവശ്യം എന്നെ ക്ഷണിക്കുകയുണ്ടായി. നിങ്ങളുടെ ഗുരുനാഥൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ മാതാപിതാക്കൾക്ക് ശേഷം അഹമ്മദിയ ജമാഅത്തിന്റെ ഖലീഫയാണ് എന്റെ ഗുരുനാഥൻ എന്നാണ് മറുപടി പറഞ്ഞത്. അങ്ങനെയുള്ള ഗുരുനാഥനെ എനിക്ക് വളരെ വൈകിയാണ് ലഭിച്ചത്. 20 വർഷം മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ പലതും എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. റാബിൽ സാഹിബ് പല ഗുണങ്ങളും ഉള്ള വ്യക്തിയായിരുന്നു. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ വ്യതിരിക്തമാക്കുന്ന ഗുണം എന്നത് അദ്ദേഹത്തിന്റെ വിനയത്വവും എളിമത്വവുമാണ്. ഖിലാഫത്തിനോട് അതിയായ സ്നേഹമായിരുന്നു. കാലത്തിന്റെ ഖലീഫയുമായി സുദൃഢമായ ഒരു ബന്ധമുണ്ടായിരുന്നു. മറ്റൊന്നിനും അതിന്റെ മുമ്പിൽ ഒരു സ്ഥാനവും നൽകിയിരുന്നില്ല. ഖാലിസാ എഴുതുന്നു, അടുത്തിടെ ഉണ്ടായ ഒരു സംഭവം വിവരിക്കാം. കഴിഞ്ഞ വർഷം ഡിസംബറിന്റെ അവസാനത്തിൽ ഞാനുമായി അദ്ദേഹത്തിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഉസൂറുമായി ഖാലിസാ എഴുതുന്നു, ഞാനും റബിൽ സാഹിബും ഉസൂറിനെ കാണാൻ ഓഫീസിൽ വരികയുണ്ടായി. റബിൽ സാഹിബ് എന്നോട് ചോദിച്ചു, അനുവാദമുണ്ടെങ്കിൽ ജമാഅത്തിനെ വിശദമായി പരിചയപ്പെടുത്തുകയും ചരിത്രം പരാമർശിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഒരു പുസ്തകം റഷ്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിൽ പൊതു മുസ്ലിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടിയും ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം മൗലവിമാർ ജമാഅത്തിനെ കുറിച്ച് തെറ്റായ അറിവാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. ഇത് മുഖേന റഷ്യയിൽ നിത്യവും വിവിധ ആക്ഷേപങ്ങൾ വിവിധ വെബ്സൈറ്റുകളിൽ കാണാവുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശരി, നിങ്ങൾ പുസ്തകം എഴുതുക, എന്നാൽ ആക്ഷേപങ്ങൾക്കുള്ള മറുപടി ചെറിയ ചെറിയ വിഷയങ്ങളായി വെവ്വേറെ പ്രസിദ്ധീകരിക്കുക, അത് വെബ്സൈറ്റിൽ അയച്ചു കൊടുക്കുക. റബിൽ സാഹിബ് ഉടനെ സമ്മതം മൂളുകയുണ്ടായി. മീറ്റിംഗിന് ശേഷം ഖാലിസ പറയുന്നു, ഞങ്ങൾ പുറത്തിറങ്ങി. റബിൽ സാഹിബ് പറഞ്ഞു, ഈ പ്രവർത്തനം എങ്ങനെ തുടങ്ങണം എന്നാണ് ഇതുവരെ ഞാൻ ചിന്തിച്ചിരുന്നത്. ഹുസൂർ ഇന്ന് എന്റെ പ്രയാസം ദൂരീകരിച്ചു. എന്റെ ചിന്തയിൽ എന്തു ചെയ്യണം എന്നതിന്റെ പൂർണ്ണ രൂപം വന്നിരിക്കുന്നു. ഇതെല്ലാം ഖിലാഫത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധിച്ചത്. ഈ ജോലി ഇന്നു മുതൽ ഞാൻ തുടങ്ങുന്നതാണ്. ഇതുകൂടാതെ റഷ്യൻ വെബ്സൈറ്റ് തുടങ്ങാനുള്ള അഭിപ്രായവും അദ്ദേഹം സമർപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് വേഗം റിപ്പോർട്ട് നൽകാൻ ഞാൻ പറഞ്ഞിരുന്നു. ആരുണ്ടാക്കും, അപ്ലോഡ് ആര് ചെയ്യും, ആരപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇതെല്ലാം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞു. റബീൽ സാഹിബ് സയ്യിദ് റഹ്മത്തുള്ള സാഹിബുമായി ബന്ധപ്പെട്ടു. ജർമ്മനിയിൽ നിന്നും മലക് സമർ ഇംതിയാസ് സാഹിബുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം മുഖേന ഈ ജോലി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചത്. ഏതായിരുന്നാലും ഉടനെ തന്നെ തുടങ്ങുകയുണ്ടായി. ഖാലിസ് സാഹിബ് എഴുതുന്നു, റബീൽ സാഹിബ് സമയം പാഴാക്കാതെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കറിയാം അദ്ദേഹത്തിന് എപ്പോഴും വേഗത്തിൽ ജോലി ചെയ്യുന്ന ശീലമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വക്കൽ സമയം വളരെ കുറവാണെന്ന് തോന്നുന്നത് പോലെ ഞാനും ഇത് കണ്ടിട്ടുണ്ട്. കഴിവതും വേഗത്തിൽ എല്ലാ ജോലിയും ചെയ്തു തീർക്കാൻ ശ്രമിച്ചിരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ആയിരക്കണക്കിന് ജോലികൾ അദ്ദേഹം ചെയ്തു തീർക്കുമായിരുന്നു. ജോലി ചെയ്യുമ്പോൾ അള്ളാഹുവിന് വേണ്ടിയെങ്കിലും അല്പം വിശ്രമിക്കുക എന്ന് പറയേണ്ടി വരാറുണ്ട്. ഇത് കേട്ടാൽ ചിരിച്ചുകൊണ്ട് പറയും, നിങ്ങൾ ക്ഷീണിച്ചു പോയോ? ഞാൻ ഇതുവരെ ക്ഷീണിച്ചിട്ടില്ല. ജോലിക്കിടെ ഭക്ഷണത്തിനുള്ള സമയമായാൽ ഭക്ഷണം വേഗത്തിൽ കഴിക്കുമായിരുന്നു. തുടർന്ന് പ്രവർത്തനം തുടങ്ങാനായിരുന്നു ഇത്. റഷ്യയിലും അടുത്ത പ്രദേശങ്ങളിലും ജമാഅത്തിന്റെ വളർച്ചയെ കുറിച്ചാണ് എപ്പോഴും ചിന്തിച്ചിരുന്നത്. ലണ്ടനിൽ നിന്ന് മോസ്കോ പോകുമ്പോൾ വിവിധ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുകയും വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിരുന്നു. റഷ്യയിൽ ഇന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവിടെ അഹമ്മദിയത്തിന്റെ സന്ദേശം നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നതല്ല. മോസ്കോ, കാസാൻ എന്നിവിടങ്ങളിലെ മിഷൻ ഹൗസുകൾ സ്വന്തം ഒരു ബിൽഡിംഗുകളല്ല, ഫ്ളാറ്റുകളിലാണ് പ്രവർത്തിക്കുന്നത്. എപ്പോഴും പറയാറുള്ളത്, ജനങ്ങൾ ജമാഅത്തിന്റെ സെന്റർ എന്ന് കേൾക്കുമ്പോൾ ഊഹിക്കൽ വലിയ വിശാലമായ കെട്ടിടമാണ്. അതുകൊണ്ട് ജമാഅത്തിന്റെ വിജയത്തിനായി ഫ്ളാറ്റുകൾക്ക് പകരം വലിയ വലിയ ബിൽഡിങ്ങുകൾ നമ്മൾക്ക് വാങ്ങേണ്ടതാണ്. എന്റെ അടുത്ത് ഏതെങ്കിലും പദ്ധതിയുമായി വരുമ്പോൾ അതിൽ കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുന്നതായാൽ, അതല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് അത് തിരസ്കരിക്കേണ്ടി വന്നാൽ യാതൊരുവിധ സങ്കോചവും കൂടാതെ അത് സന്തോഷത്തോടെ സ്വീകരിക്കുമായിരുന്നു. ഒരുവിധ വിമ്മിഷ്ടവും അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു പദ്ധതി തിരസ്കരിച്ചാൽ പിന്നെ നിരാശനായി ഇരിക്കുകയല്ല ചെയ്തിരുന്നത്, ഉടനെ അതിന് പകരം മറ്റൊരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. അതിൽ സാമ്പത്തിക ബാധ്യത കുറവായിരിക്കും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആ ജോലി ചെയ്യാൻ സാധിക്കുമായിരുന്നു. ചുരുക്കത്തിൽ ഏതെങ്കിലും രീതിയിൽ അഹമ്മദിയത്തിന്റെ സന്ദേശം മുഴുവൻ റഷ്യയിലും എത്തിക്കണം എന്നതായിരുന്നു ആകെയുള്ള ചിന്ത. നമ്മുടെ ഒരു മുബല്ലിഗ് ഹാഫിസ് സയ്യിദുർ റഹ്മാൻ സാഹിബ് എഴുതുന്നു, റബീൽ സാഹിബ് അഹമ്മദിയത്ത് സ്വീകരിച്ചിട്ട് 22 വർഷമേ ആയിട്ടുള്ളൂ എങ്കിലും അഹമ്മദിയ ഖിലാഫത്തിനുള്ള സ്നേഹവും ഖിലാഫത്തിന്റെ ആദരവും ബഹുമാനവും കാണുമ്പോൾ അദ്ദേഹം പാരമ്പര്യം അഹമ്മദിയത്തിൽ ഉള്ള വ്യക്തിയാണെന്ന് ധരിച്ചു പോകും. മറ്റു അഹമ്മദികൾക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന പലതും അദ്ദേഹത്തിനുണ്ടായിരുന്നു. റഷ്യയിൽ അഹമ്മദിയത്തിന്റെ വ്യാപനത്തിനായി എപ്പോഴും അദ്ദേഹം പ്രത്യേകം ആവേശം പ്രകടിപ്പിച്ചിരുന്നു. റഷ്യയിൽ തബ്ലീഗ് പ്രവർത്തനം വ്യാപിപ്പിക്കാനും വേഗത കൂട്ടാനും നാനാ ഖിലാഫത്ത് കാലത്തും അഞ്ചാം ഖിലാഫത്ത് കാലത്തും ഖലീഫമാരുടെ മുമ്പാകെ തന്റെ പദ്ധതികൾ സമർപ്പിക്കാറുണ്ടായിരുന്നു. കാലത്തിന്റെ ഖലീഫമാർ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ പദ്ധതി നടപ്പിൽ വരുത്താൻ പറഞ്ഞാൽ ഒരിക്കലും ഒരുവിധത്തിലുള്ള പ്രയാസമോ അഭിപ്രായമോ ഇത് സംബന്ധമായി പറയാറില്ലായിരുന്നു. കാലത്തിന്റെ ഖലീഫ ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച് വ്യക്തമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതും മറ്റു രീതിയിൽ പരാമർശം നടത്തുന്നതും അപമര്യാദയും പാപവുമായി ഞാൻ കരുതുന്നു. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കാലത്തിന്റെ ഖലീഫ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പൂർണ്ണമായി മനം പാലിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി ഖിലാഫത്തിന്റെ സ്ഥാനമഹത്വം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായിരുന്നു. ഈ മാതൃക പഴയകാല അഹമ്മദികൾക്കും നവ അഹമ്മദികൾക്കും പിൻപറ്റാവുന്നതാണ്. ഒരു മുഖ്ലിസ് അഹമ്മദിയായ റഷ്യക്കാരനായ ഔറ ഷെരീഫ് സാഹിബ് റബീൽ സാഹിബിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, വളരെ ഉന്നത ചിന്തയുടെ ഉടമസ്ഥനായിരുന്നു റബീൽ സാഹിബ്. ക്രിയാത്മകമായ പല നല്ല പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കഠിനാധ്വാനിയായിരുന്നു. തന്റെ മതനിർദ്ദേശങ്ങൾ അനുസരിച്ച് കഠിനാധ്വാനം ചെയ്യുന്നത് തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി അദ്ദേഹം കരുതി. അതുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിന്റെ പരിഷ്കൃത ജമാഅത്തായ അഹമ്മദിയ ജമാഅത്തിനെ തിരഞ്ഞെടുത്തതും അതിൽ പ്രവേശിച്ചതും. കസാഖിസ്ഥാനിലെ നമ്മുടെ മുഅല്ലിം റുഫാത്തു കാമു സാഹിബ് അനുശോചന സന്ദേശത്തിൽ എഴുതുന്നു, റഷ്യൻ ഭാഷയെ റബീൽ സാഹിബ് തർജ്ജമ ചെയ്ത പുസ്തകവുമായാണ് ആദ്യം അദ്ദേഹവുമായി പരിചയപ്പെട്ടത്. റബീൽ സാഹിബ് വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു. ഓപ്പറേഷന് ശേഷം എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയാൽ എന്റെ ജീവിതം ഞാൻ വഖഫ് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞതായി ഞങ്ങൾ കേട്ടു. മുഖ്ലിസും വാക്ക് പാലിക്കുന്ന വ്യക്തിയുമായിരുന്നു. ഒരിക്കൽ MTA ടീമിനോടൊപ്പം ലണ്ടനിൽ പോകുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉസൂറിനെ കാണുമ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണം എന്ന്. അവിടെ എത്തി ഞാൻ ഉസൂറിനെ കണ്ടു, താങ്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു എന്ന് എനിക്ക് രേഖാമൂലം അറിയിക്കുകയുണ്ടായി. മധ്യേഷ്യയിൽ അഹമ്മദിയത്തിന്റെ സന്ദേശം എങ്ങനെ പെട്ടെന്ന് എത്തിക്കാൻ കഴിയും എന്ന കാര്യമാണ് എപ്പോഴും തന്നെ ചർച്ച ചെയ്യാറുള്ളത്. ഇദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അഹമ്മദിയത്തിന്റെ സന്ദേശം തന്റെ സമൂഹത്തിലും റഷ്യൻ ഭാഷ സംസാരിക്കുകയും അറിയുകയും ചെയ്യുന്നവർ വരെ എത്രയും വേഗത്തിൽ എത്തിക്കാനുള്ള വികാരം അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു. റബീൽ സാഹിബ് ഹുസൂറിന്റെ ഖുതബ തർജ്ജമ ചെയ്ത് MTA അത് വായിക്കുമ്പോൾ വളരെ വേദനയോടും ഭംഗിയോടും അത് നിർവഹിച്ചിരുന്നു. ഖലീഫയുടെ വാക്കുകൾ ഗൗരവത്തോടുകൂടി ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്തത്. റുസ്തം ഇമാദ് അലി സാഹിബ് സദർ ജമാഅത്ത് അഹമ്മദിയ മോസ്കോ അനുശോചന സന്ദേശത്തിൽ എഴുതുന്നു, റബീൽ സാഹിബ് പണ്ഡിതനായിരുന്നു. നാനാതരം അറിവുകളും അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു. അത് മുഖേന ജനങ്ങൾക്ക് വിശാല മനസ്കതയോടുകൂടി ഫലം എത്തിച്ചു കൊടുത്തു. അഹമ്മദിയ ജമാഅത്ത് സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹം പൂർണമായ രീതിയിൽ അള്ളാഹുവിനെ ആരാധിക്കാനും ജനങ്ങളെ സേവിക്കാനും ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യാൻ വഖഫ് ചെയ്തു. ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ വ്യക്തി ഗുണമായ വിനയം, മനുഷ്യത്വത്തോടുള്ള സ്നേഹം, കാരുണ്യം, വാത്സല്യം, ആത്മാർത്ഥത, വിട്ടുവീഴ്ച, അള്ളാഹുവിനോട് തന്റെ ആവശ്യങ്ങൾ ചോദിക്കൽ, മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കലും, തന്റെ കഴിവുകളിൽ മറ്റുള്ളവരെയും ഉൾപ്പെടുത്തുക എന്നിവയെല്ലാം ഉൾപ്പെടുത്തുന്നു. നമ്മുടെ മുബല്ലിഗ് ബിഷാറ സാബ് എഴുതുന്നു, താങ്കളുടെ ഖുത്ബ ആദ്യമായി റഷ്യൻ ഭാഷയിൽ തുടങ്ങിയ ആ നിമിഷം ഞാൻ ഓർക്കുന്നു, 2 വർഷം മുമ്പാണ് ഇവിടെ നിന്ന് പോകാൻ തുടങ്ങിയത്. അപ്പോൾ എന്റെ കൂടെ ഒരു അഹമ്മദി സുഹൃത്ത് തക്തോഡോഫ് സാഹിബും പ്രാദേശിക അഹമ്മദി ഖുത്ബ കാണുന്നുണ്ടായിരുന്നു. ഖുത്ബ തീർന്നപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് ഈറനണിഞ്ഞിരുന്നു. എല്ലാവരും പരസ്പരം ആലിംഗനം ചെയ്തു, ആശംസകൾ നേർന്നു. ഈ ഖുത്ബ റബീൽ സാഹിബിന്റെ ശബ്ദത്തിലാണ് റെക്കോർഡ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഖുത്ബകളുടെ ഒരു ശൃംഖല തന്നെ തുടങ്ങി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ രീതിയിൽ ഖലീഫയുടെ ശബ്ദം റഷ്യൻ ഭാഷ അറിയുന്ന സഹോദരി സഹോദരന്മാർക്ക് ആദ്യമായി എത്തിക്കുവാനുള്ള ഈ സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന് ഖലീഫയുടെ സഹായ ഹസ്തമായി തീരാനുള്ള സൗഭാഗ്യം ലഭിച്ചു. പിന്നീടാണ് വന്നതെങ്കിലും ഖിലാഫത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഖിലാഫത്തിന്റെ തണലിൽ നമ്മേക്കാളും മുൻകടക്കുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തോട് സ്നേഹവാത്സല്യത്തോടെ പെരുമാറട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തെ പോലുള്ള എത്രയോ സുൽത്താൻ നസീറുകളെ നൽകുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ ജനാദ ഹാദർ നമസ്കരിക്കുന്നതാണ്. ജനാസ പുറത്ത് വരുന്നതാണ്. ഞാൻ പുറത്തുപോയി നമസ്കരിക്കും, നിങ്ങൾ ഇവിടെ തന്നെ പള്ളിയിൽ നമസ്കരിക്കാനെ സഫ് ശരിയാക്കുക. 2-3 ഗായിബ് ജനാസ ഉണ്ട്. മുഹമ്മദ് ഷെഫീഖ് സാഹിബിന്റെ മകൻ സാഹിബ് സാദ ദാവൂദ് അഹമ്മദ് സാഹിബിന്റേതാണ് 1-ാമത്തെ ജനാസ. സറായ നൂറാൻ എന്ന സ്ഥല നിവാസിയാണ്. ഇദ്ദേഹത്തിന്റെ ഉമ്മാമയുടെ കുടുംബവും ഉപ്പാപ്പയുടെ കുടുംബവും ചെന്നെത്തുന്നത് സാഹിബ് സാദ അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷഹീദിലേക്കാണ്. സാഹിബ് സാദ ദാവൂദ് അഹമ്മദ് സാഹിബിനെ ജനുവരി 23 പകൽ 9:45 നൂറാനിൽ വെച്ച് ഷഹീദാക്കുകയാണ് ഉണ്ടായത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഷഹീദിന്റെ മാതാവ് അബ്ദുസ്സലാം സാഹിബ അബ്ദുസ്സലാം സാഹിബിന്റെ മകളാണ്. ഇദ്ദേഹം അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായിരുന്നു. ഇതേപോലെ ദാവൂദ് അഹമ്മദ് സാഹിബിന്റെ ഉപ്പാപ്പായുടെ ഉപ്പ സാഹിബ് സാദ അബ്ദുൽ ഹഖ് സാഹിബ് ഹദ്രത്ത് സാഹിബ് സാദ അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ സഹോദരി പുത്രനായിരുന്നു. ഇവർ പിന്നീട് ലാഹോരി ജമാഅത്തിൽ ചേർന്നു. സാഹിബ്സാദ ദാവൂദ് അഹമ്മദ് സാഹിബിന്റെ കുടുംബം സാഹിബ്സാദ അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ ഷഹാദത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്നും താമസം മാറി സറായ നൂറാനിൽ താമസം തുടങ്ങി. 1985 ഇദ്ദേഹം ഇവിടെ ജനിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ ജനുവരി 23 ഷഹീദാക്കപ്പെട്ടു. രാവിലെ 9:45 ഏതോ കാര്യത്തിനായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. സറായ നൂറാനിൽ അജ്ഞാതരായ 2 പേർ മോട്ടോർ സൈക്കിളിൽ വന്നു, ഫയർ ചെയ്ത് കടന്നുപോയി, ഷഹീദാക്കി. ഇദ്ദേഹത്തിന്റെ ഷഹാദത്തിന് മുമ്പ് ജനുവരി 17, 2012 ചൊവ്വാഴ്ച സറായ നൂറങ്ങിൽ ഖത്തമുൻ നുബുവത്തിന്റെ ആളുകൾ വലിയൊരു സമ്മേളനം നടത്തിയിരുന്നു. ജമാഅത്തിനെതിരെ വളരെ അസഭ്യം അവർ പുലങ്ങിയിരുന്നു, ശ്രോതാക്കളെ ഇളക്കി വിട്ടിരുന്നു. ഈ ഷഹാദത്ത് അതിന്റെ പരിണിത ഫലമായിട്ടാണ് കരുതുന്നത്. ഇദ്ദേഹത്തിന്റെ ഉപ്പാപ്പയുടെ കുടുംബം ലാഹോറി പാർട്ടിയായിരുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. ഖിലാഫത്തിൽ നിന്ന് വിട്ടിരുന്നു. ഇദ്ദേഹം 8 വർഷം മുമ്പ് ബൈഅത്ത് ചെയ്തു. തന്റെ വീട്ടിൽ ഏക അഹമ്മദിയായിരുന്നു. വീട്ടിലെ മറ്റുള്ളവർ ലാഹോറി പാർട്ടിയിലെ അംഗങ്ങളാണ്. നല്ലവനും തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളും സക്കാത്ത് ചന്ത എന്നിവയിൽ കൃത്യതയുള്ള ആളുമായിരുന്നു. സൽ സ്വഭാവ്യം സൽ പ്രകൃതക്കാരനുമായിരുന്നു. ജമാഅത്തിനോടുള്ള ബന്ധം, പണമിടപാട്, സ്വഭാവം എല്ലാം വളരെ നല്ലതായിരുന്നു. ആരോടും ശത്രുത ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായിരുന്നു. 2004-05 ബൈപ്പാസ് ഓപ്പറേഷൻ നടത്തി. അതിനുശേഷം നോമ്പെല്ലാം കൃത്യമായി എടുത്തിരുന്നു. താൻ ജോലിയിൽ നിന്നും റിട്ടയേർഡ് വാങ്ങി. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്, പെൻഷന് വേണ്ടി അപേക്ഷിച്ചാലും. അദ്ദേഹം പറഞ്ഞു, ജോലിക്കിടെ എന്നിൽ പല ന്യൂനതകളും വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ വീഴ്ചകൾക്കും പോരായ്മകൾക്കും പകരം ഈ പെൻഷൻ ഗവൺമെന്റിന് ഞാൻ നൽകുകയാണ്, ഗവൺമെന്റിന് എന്നോട് ഒരു ബാധ്യതയും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി. റിട്ടയർമെന്റിന് ശേഷം തന്റെ സ്ഥലം നോക്കി നടത്തിയിരുന്നു. സറായ നൂറാനിലെ മാർക്കറ്റിലുള്ള കട വാടക കൊടുത്തു, അതിൽ നിന്നാണ് വരുമാനം ലഭിച്ചിരുന്നത്. ഇദ്ദേഹത്തിന് രണ്ട് സഹോദരന്മാരും ഒരു ഭാര്യയുമുണ്ട്, മക്കളില്ല. പാകിസ്ഥാനിലും അഹമ്മദികളെ ഇടയ്ക്കിടക്ക് ഷഹീദാക്കുന്നുണ്ട്. എന്നാൽ ഈ ഷഹാദത്തുകൾ നമ്മുടെ ആത്മവീര്യം തകർക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ലാഹോറിൽ നടന്ന 85 ഷഹാദത്തിന് ശേഷം ജമാഅത്തിന്റെ ആത്മവീര്യം കുറയും എന്ന് ചിലർ ധരിച്ചിട്ടുണ്ടാകും. ഞങ്ങളുടെ ആത്മധൈര്യം മുമ്പത്തേക്കാൾ വർദ്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും കത്തുകൾ എനിക്ക് വരുന്നുണ്ട്. ഞങ്ങൾ കുർബാന നൽകുന്നവരിൽ ഉൾപ്പെടാൻ ദുആ ചെയ്യണം എന്നും അവർ അതിലെഴുതുന്നു. ഇത് വെറും വാക്കുകൾ മാത്രമല്ല, അതിന്റെ പ്രത്യക്ഷ പ്രകടനം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലയ്യയിൽ ഒരു സ്ത്രീയുടെ ഷഹാദത്തിനെ കുറിച്ച് കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞിരുന്നു. ജനങ്ങൾ മിഷൻ ഹൗസിനെ ആക്രമിച്ചു. ജമാഅത്തിലുള്ളവർ മുന്നോട്ട് വന്നപ്പോൾ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ഉണ്ടായിരുന്നു. പിഞ്ചു കുട്ടികളുള്ള ഒരു യുവതിയായിരുന്നു അവർ. ശത്രുക്കൾ ആക്രമിച്ചപ്പോൾ അവർ ഷഹീദാവുകയുണ്ടായി. ഒരുവിധ ഭയവും ഉണ്ടായിരുന്നില്ല. ശത്രുക്കളെ സധൈര്യം നേരിട്ട് ഈ സ്ത്രീയും ഷഹാദത്ത് വരിക്കുകയുണ്ടായി. കുർബാനി സമർപ്പിക്കുന്നതിൽ നിന്നും ഒരിക്കലും ഭയക്കാത്ത അഹമ്മദി സ്ത്രീ പുരുഷന്മാരും കുട്ടികളുമാണിവർ. ഇന്ന് ഷഹീദായ ദാവൂ സാഹിബിന്റെ ഷഹാദത്തും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു ഇദ്ദേഹത്തിന് ജമാഅത്തിൽ ബൈഅത്ത് ചെയ്യുവാനുള്ള തൗഫീഖ് നൽകി. അതിനുശേഷം ഷഹാദത്ത് വരിക്കാനുള്ള മഹാഭാഗ്യവും നൽകുകയുണ്ടായി. അഹമ്മദിയ ജമാഅത്ത് 100 വർഷമായി സമർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ ദൃഢതയുടെയും ധൈര്യത്തിന്റെയും ഫലമാണിത്. ഈ ത്യാഗത്തിന്റെ തുടക്കം കുറിച്ചത് ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛൻ ഹദ്രത്ത് സാഹിബ് സാദ അബ്ദുൽ ലത്തീഫ് സാഹിബ് ആയിരുന്നു. അത് സാഹിബ് സാദ അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ ആത്മാവ് 100 വർഷത്തിന് ശേഷം തന്റെ രക്തം ഈ മാർഗത്തിലൂടെ തന്റെ കടമ നിറവേറ്റിയത് കണ്ട് തീർച്ചയായും സന്തോഷിക്കുന്നുണ്ടാകും. പാകിസ്ഥാനിൽ അഹമ്മദികളുടെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. വളരെയധികം വഷളാക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനി അഹമ്മദികൾക്ക് വേണ്ടി പ്രത്യേക ദുആ ചെയ്യുക. അള്ളാഹു അവരെ സുരക്ഷിതമാക്കി വെക്കട്ടെ, എല്ലാ ഷറിൽ നിന്നും രക്ഷിക്കട്ടെ, ശത്രുക്കളെ വേഗം പിടികൂടുമാറാകട്ടെ. മറ്റൊരു ജനാസ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് മിസ നസീർ അഹമ്മദ് സാഹിബ് അഡ്വക്കേറ്റ് ലാഹോറിന്റേതാണ്. 25 ഡിസംബറിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. 1948 ബൈഅത്ത് ചെയ്തു. ഫുർഖാൻ ബട്ടാനിയലിൽ ചേർന്നു. 1974 ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല വക്കീൽമാരുടെ ഒരു ടീം ഉണ്ടാക്കിയിരുന്നു. അതിലെ ഒരു മെമ്പറായിരുന്നു അദ്ദേഹം. സുപ്രീം കോർട്ടിൽ വക്കീലായിക്കൊണ്ട് ജമാഅത്തിനെ സേവിക്കാൻ വളരെയധികം അവസരം ലഭിച്ചിട്ടുണ്ട്. ഹഫ്തു റോസ ലാഹോറിൽ ലേഖനം എഴുതി ജമാഅത്തിനെ സഹായിച്ചിട്ടുണ്ട്. ജമാഅത്തിന്റെ വിവിധ കേസുകളിൽ പങ്കെടുത്തിരുന്നു. 1984 അതിക്രൂരമായ നിയമത്തിനെതിരിൽ ജമാഅത്തിന്റെ ഭാഗത്ത് നിന്ന് ശരീഅത്ത് കോടതിയിൽ പോകുന്ന പാനലിൽ ഇദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. ലാഹോറിൽ വിവിധ ജമാഅത്ത് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. സെക്രട്ടറി സ്ഥാനാത്ത മെമ്പർ മജ്ലിസ് ഇഫ്താ കാദി ജമാഅത്ത് ലാഹോർ ആയിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വകുപ്പിലും സേവനം ചെയ്യാൻ സാധിച്ചു. 2010 മെയ് 28 ലാഹോറിൽ നടന്ന കൂട്ടവെടിയപ്പിന്റെ സന്ദർഭത്തിൽ ഇദ്ദേഹവും ദാറുൽ ദിക്റിൽ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകനും കൂടെ ഉണ്ടായിരുന്നു. മകന് വെടിയേറ്റു, പരിക്കു പറ്റിയിരുന്നു. വളരെ ധൈര്യത്തോടെ അവിടെ ഇരിക്കുകയും ചെയ്തു. അവർക്ക് സ്ഥൈര്യം പകർന്നു കൊടുത്തു. ദുആ ചെയ്യുകയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്. ക്ഷമയുള്ള, കൃതജ്ഞതയുള്ള ആളായിരുന്നു. ജനസമ്പർക്കപ്രിയനും മുഖ്ലിസുമായിരുന്നു. ഖിലാഫത്ത് അഹമ്മദിയ്യക്ക് വേണ്ടി ത്യാഗത്തിന് എപ്പോഴും തയ്യാറായിരുന്നു. മുസ്ലിയായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവി ഉയർത്തുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. മറ്റൊരു ജനാസ കൂടിയുണ്ട്. റാബിയ ബീഗം സാഹിബയുടേതാണിത്. മാസ്റ്റർ മുഷറിഖ് അലി സാഹിബ് ആസാം ഇന്ത്യയുടെ ഭാര്യയാണ് ഇവര്. ജനുവരി 20 വഫാത്തായത് കൽക്കത്തയിൽ വെച്ച്. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. ബംഗാൾ ആസാം സംസ്ഥാനത്തിന്റെ സദർ രചനയായി ഒരു ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ ഭർത്താവിന്റെ കൂടെ എല്ലാ നിലക്കും സഹകരിച്ചിട്ടുണ്ട്. മുഷറിഖ് അലി സാഹിബ് ബംഗാൾ ആസാം എന്നീ സംസ്ഥാനങ്ങളിലെ സുബായ് അമീറാണ്. രോഗിയായിരിക്കെ തന്നെ ദീർഘയാത്രയിൽ കൂടെ പോകുമായിരുന്നു. മുഖ്ലിസും സ്വാത്തികയും കൂറുള്ളവരുമായിരുന്നു. ഭർത്താവിനെ കൂടാതെ 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ് ഉള്ളത്. ഒരു മകൻ ഇസ്മത്തുള്ള സാഹിബാണ്. ജൽസയിൽ പദ്യം ചൊല്ലാറുണ്ട്. MTIയിൽ അദ്ദേഹത്തിന്റെ പല പദ്യങ്ങളും പാടിയത് കേൾക്കാവുന്നതാണ്. ഇപ്പോൾ ജപ്പാനിലാണ് പ്രവർത്തിക്കുന്നത്. അള്ളാഹു ഇവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഇവരുടെ എല്ലാവരുടെയും ജനാസ ജുമാക്ക് ശേഷം നമസ്കരിക്കുന്നതാണ്.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَدُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ